പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കാലത്തെ പലസ്തീനായിലെ സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ പല തട്ടുകളായി തിരിക്കുന്ന ഒരു സമൂഹമായിരുന്നു, അനേകരെ അശുദ്ധരായി മുദ്രകുത്തി മാറ്റി നിർത്തിയ ഒരു സമൂഹമായിരുന്നു യേശു കടന്നു വന്ന യഹൂദ സമൂഹം എന്ന് നമ്മൾ കണ്ടു. ഇപ്രകാരം അശുദ്ധരായി മാറ്റി നിർത്തപ്പെട്ടവരുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ. സ്ത്രീകളെ സംബന്ധിച്ച് ബൈബിളിൽ മനോഹരമായ ചില ചിത്രീകരണങ്ങൾ കാണും. പ്രത്യേകിച്ചും ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങളിൽ സ്ത്രീയും പുരുഷനും തുല്യ മഹത്വമുള്ളവരായി പരിഗണിക്കപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ തന്നെ മുഖഛായ വഹിക്കുന്നവളാണ് സ്ത്രീയെന്ന് ഉൽപ്പത്തി പുസ്തകം 1:26-27 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ് സൃഷ്ടികർമ്മം നടത്തുന്ന ദൈവം അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തുന്നത്. സ്ത്രീയും പുരുഷനും ഒരുപോലെ ദൈവത്തിൻ്റെ മുഖഛായ വഹിക്കുന്നവരാണ്. ഇപ്പോൾ ദൈവത്തിൽ പുരുഷത്വവും സ്ത്രീത്വവും ഒരുപോലെയുണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്ത്രൈണഭാവത്തെക്കുറിച്ചൊക്കെ ബൈബിൾ ധാരാളം പരാമർശവുമുണ്ട്. അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും പരസ്പരം ഐക്യത്തിൽ കഴിയേണ്ടവരാണ്, തുല്യ പങ്കാളികളാണ്, ഒന്നായി തീരേണ്ടവരാണ് എന്ന് 2-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ജ്ഞാനഗ്രന്ഥങ്ങളുടെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്ത്രീകളെക്കുറിച്ച് പൊതുവെ അത്ര തന്നെ ഭാവാത്മകമായ ഒരു ചിത്രമല്ല അവതരിപ്പിക്കുന്നത് എന്ന് അംഗീകരിച്ചേ മതിയാവും. പലപ്പോഴും നിഷേധാത്മകമായ ചിത്രീകരണങ്ങൾ കാണാം. സ്ത്രീകൾ പലതരത്തിലും കുറ്റപ്പെടുത്തപ്പെടുന്നതായും കാണാം. വേശ്യാവൃത്തിയുമായി ബന്ധപ്പെടുത്തിയാണ് സ്ത്രീകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അധിക പങ്കും ജ്ഞാനഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ചും പ്രഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ, പ്രഭാഷകൻ എന്നീ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുക. അവിടെയും സ്ത്രീകളെക്കുറിച്ച് മനോഹരമായ ചിത്രീകരണങ്ങളുണ്ട് എന്ന് മറക്കരുത്. പ്രഭാഷകൻ്റെ പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ ഉത്തമയായ ഭാര്യയെക്കുറിച്ചുള്ള ചിത്രീകരണമുണ്ട്. അതുപോലെ തന്നെ സുഭാഷിതങ്ങൾ 31-ാമത്തെ അധ്യായം 10-31 വാക്യങ്ങളിൽ ഭാര്യ, അമ്മ, ഭവനത്തിൻ്റെ അധിപ എന്നൊക്കെ നിലയിൽ സ്ത്രീക്ക് കൊടുക്കുന്ന വലിയ അംഗീകാരം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതൊക്കെയാണെങ്കിലും യേശുവിൻ്റെ കാലത്ത് പലസ്തീനായിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം അത്ര അസൂയാർഹമായതായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. സ്ത്രീകൾ ജന്മനാ തന്നെ അശുദ്ധരായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. വിജാതിയരെല്ലാം അശുദ്ധരാണെന്ന് വിധി കൽപ്പിച്ച അതേ നിയമസംഹിതകൾ തന്നെയാണ് സ്ത്രീയെയും അശുദ്ധയായി ചിത്രീകരിക്കുക. സ്ത്രീകൾക്ക് പുരുഷനോട് തുല്യത ഒരിടത്തും അംഗീകരിച്ചു കൊടുത്തിരുന്നില്ല. യേശുവിൻ്റെ കാലത്ത് പലസ്തീനായിലെ സ്ത്രീകൾക്ക് ഒരു വിജാതീയ അടിമയുടെ സ്ഥാനമാണ് ഉണ്ടായിരുന്നത് നിയമത്തിന് മുമ്പിൽ. സ്ത്രീകൾ സംരക്ഷണം അർഹിക്കുന്നവരായിട്ടാണ് പൊതുവെ പരിഗണിക്കപ്പെട്ടിരുന്നത്. കുട്ടിക്കാലത്ത് അവൾ പിതാവിൻ്റെ സംരക്ഷണയിലും ആധിപത്യത്തിന് കീഴിലുമായിരിക്കും. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സംരക്ഷണയിലും അധീനതയിലുമാണ് സ്ത്രീ കഴിയുക. ഭർത്താവ് മരിച്ചുപോയാൽ ആൺമക്കളുണ്ടെങ്കിൽ പുത്രൻ്റെ സംരക്ഷണത്തിലായിരിക്കും വിധവയായ മാതാവ് കഴിയുന്നത്. ഇപ്രകാരം എപ്പോഴും പുരുഷൻ്റെ സംരക്ഷണയിലും ആധിപത്യത്തിലും കഴിയാനുള്ള ഒരു വിധിയാണ് സ്ത്രീകൾക്ക് നൽകപ്പെട്ടിരുന്നത്. സ്ത്രീകളെ പൊതുവെ അശുദ്ധരായി പരിഗണിക്കുന്നതിന് പുറമെ പ്രത്യേക ജീവിത സാഹചര്യങ്ങളിൽ അവർ അശുദ്ധരാകുന്നതായിട്ടും കാണാം. ആർത്തവകാലം മുഴുവനും സ്ത്രീകൾ അശുദ്ധരായി പരിഗണിക്കപ്പെട്ടിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് വിശുദ്ധമായ ഒരു പ്രക്രിയയാണ്. സ്ത്രീകളിലൂടെയാണ് സകല മനുഷ്യരും ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. എന്നാലും പ്രസവത്തോടനുബന്ധിച്ച് ഒരു സ്ത്രീ അശുദ്ധയായിത്തീരുന്നു. ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ 40 ദിവസവും പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ 80 ദിവസവും അശുദ്ധയായിരിക്കും സ്ത്രീയെന്ന് യഹൂദ നിയമസംഹിത കൽപ്പിച്ചു. അപ്പോൾ ജന്മം നൽകുന്ന പ്രവൃത്തിയും പ്രസവിക്കുന്നതും അശുദ്ധമാക്കുന്ന ഒരു പ്രക്രിയയായി കരുതപ്പെട്ടിരുന്നു. അതിന് പിന്നിൽ നിൽക്കുന്ന ചിന്ത ഇതാണ്: ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ദ്രാവകങ്ങൾ എന്താണെങ്കിലും അത് മനുഷ്യനെ അശുദ്ധനാക്കും എന്ന ചിന്ത. ആർത്തവവും അതുപോലെ തന്നെ പ്രസവവുമൊക്കെ അശുദ്ധമാക്കുന്ന പ്രക്രിയകളായി മാറി. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ അശുദ്ധരായി തീരുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇന്നും ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന രീതിയിലുള്ള വിവാഹങ്ങളായിരുന്നു യഹൂദരിടയിലുണ്ടായിരുന്നത്. അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയും. വിവാഹം കഴിക്കണമോ കഴിക്കണ്ടയോ, ആരെ വിവാഹം കഴിക്കണം, ഇതൊക്കെ തീരുമാനിക്കാൻ സ്ത്രീക്ക് അവകാശമുണ്ടായിരുന്നില്ല. സ്ത്രീയുടെ പിതാവാണ് മകൾക്കു വേണ്ടി വരനെ കണ്ടെത്തുന്നതും നിശ്ചയിക്കുന്നതും വിവാഹമുറപ്പിക്കുന്നതുമല്ല. വിവാഹ നിശ്ചയം ഒരു തീരുമാനമായി ഉടമ്പടിയായി ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിതാവിന് ലഭിക്കേണ്ട തുക പിതാവിന് സ്വീകരിക്കുന്നു, വരൻ വധുവിനെ വരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വിവാഹ നിശ്ചയ സമയത്ത് രണ്ട് തുകകൾ നിശ്ചയിക്കാറുണ്ട്, സ്ത്രീധനമായി. സ്ത്രീധനമെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന അവസ്ഥയല്ല യഹൂദരുടെയിൽ ഉണ്ടായിരുന്നത്. സ്ത്രീയുടെ പിതാവിന് വരനോ വരൻ്റെ പിതാവോ നൽകുന്ന തുകയാണ് സ്ത്രീധനമായി പരിഗണിക്കപ്പെടുക. അപ്പോഴേ എത്ര തുകയാണ് ഒരു സ്ത്രീക്ക് വിവാഹ തുകയായി സ്ത്രീധനമായി നൽകേണ്ടതെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ അതോടൊപ്പം മറ്റു തുക കൂടി നിശ്ചയിക്കാറുണ്ട്. ഏതെങ്കിലും കാരണവശാൽ വിവാഹം അസാധുവാക്കപ്പെടുകയോ അഥവാ വിവാഹമോചനം പ്രഖ്യാപിക്കുകയോ അല്ല വിവാഹം കഴിച്ച പുരുഷൻ മരിച്ചു പോവുകയോ ചെയ്താൽ ആ വിവാഹിതയായ സ്ത്രീ ഒന്നിൽ വിവാഹമോചിതയാകുന്നു അല്ലെ വിധവയായിത്തീരുന്നു. ആ സാഹചര്യത്തിൽ അവൾക്ക് സംരക്ഷണത്തിനാവശ്യമായൊരു തുകയും നൽകേണ്ടതുണ്ട്. ഇപ്പോൾ വിവാഹമോചന തുക എത്രയാണെന്ന് വിവാഹത്തിന് മുമ്പ് തന്നെ നിശ്ചയിക്കുന്നു. ഇത് ഒരുപക്ഷേ നമുക്ക് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി തോന്നാം, പക്ഷേ അതൊരു സംരക്ഷണമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. വിവാഹമോചനം അത്ര എളുപ്പമാകാതിരിക്കാനുള്ള ഒരു നിബന്ധനയായി ഇതിനെ പരിഗണിച്ചിരുന്നു. വിവാഹമോചനത്തുക, വിവാഹമോചനം സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ചോദിക്കാൻ സാധിക്കുമായിരുന്നില്ല. വിവാഹം മോചിപ്പിക്കാനുള്ള അവകാശം പുരുഷന്മാർക്കാണ്. ഇനി എങ്ങനെയാണ് വിവാഹമോചനം സാധുവായി തീരുന്നത്, ഏത് കാരണത്താലാണ്, ഏത് സാഹചര്യത്തിലാണ് വിവാഹമോചനം സാധുവാവുക, അതിനെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായ ഒരു നിയമം കൊടുത്തിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകം 24-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന നിയമം ഇപ്രകാരമാണ്: ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റുകണ്ട് അവളോട് ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കട്ടെ. ഇതാണ് മോശയുടെ നിയമം. വിവാഹത്തിന് ശേഷം ഭാര്യയിൽ ഇഷ്ടമില്ലാതാവുക, എന്താണ് ഇഷ്ടമില്ലാതാവുന്നതിൻ്റെ കാരണം, എന്തു കാരണത്താലാണ് ഒരാളെ ഇഷ്ടമില്ലാതായി പരിഗണിക്കുക, എന്തു കാരണത്താലാണ് വിവാഹമോചനം സാധ്യമാവുക, ഈ ചോദ്യവുമായിട്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഫരിസേയരൊടുക്കി വരുന്നത്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് രണ്ട് വ്യത്യസ്ത നിയമങ്ങളാണ് അല്ലെങ്കിൽ വിശദീകരണങ്ങളാണ് യേശുവിൻ്റെ കാലത്ത് പലസ്തീനായി നിലവിലിരുന്നത്. രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ, സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയും, ചിന്താരീതികൾ. ഹെല്ലൽ എന്നറിയപ്പെടുന്ന റബ്ബിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു ചിന്താഗതി വളരെ ലിബറലായിട്ട് വിവാഹമോചനം അനുവദിക്കുന്നതായിരുന്നു. ഏതെങ്കിലും കാരണവശാലും പുരുഷന് സ്ത്രീയോട് താല്പര്യമില്ലാതായി തീർന്നാൽ അതുമതി വിവാഹമോചനത്തിന്. അവൾക്ക് സൗന്ദര്യം കുറവാണെന്ന് തോന്നുകയോ അവളെക്കാൾ സുന്ദരിയായ മറ്റു സ്ത്രീയെ കണ്ടെത്തുകയോ അവൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന് രുചി പോരായെന്ന് തോന്നുകയോ ചെയ്താൽ പോലും വിവാഹമോചനത്തിന് മതിയായ കാരണമാണ് അഥവാ അതുമതി ഒരു വിവാഹമോചനം നടപ്പിലാക്കാൻ എന്ന് ഹില്ലൽ പ്രഭൃതികൾ വാദിച്ചിരുന്നു. അതേസമയം മറുഭാഗത്ത് ഇങ്ങനെ ലാഘവബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല വിവാഹം, ദൈവം ഒന്നിച്ച വ്യക്തികളെ ഇപ്രകാരം വേർതിരിക്കാൻ പാടില്ല, വ്യഭിചാരം എന്ന ഒരൊറ്റ കാരണത്താൽ മാത്രമേ വിവാഹം അസാധുവാകൂ, വിവാഹമോചനം സാധ്യമാകൂ എന്ന് ഷിമ്മേയി എന്ന റബ്ബിയുടെ പഠനം സ്വീകരിക്കുന്നവരുമുണ്ടായിരുന്നു. ഇതിലേത് സ്കൂളിലാണ്, ഏത് സ്കൂളിൻ്റെ ഏത് കാഴ്ചപ്പാടാണ് യേശു സ്വീകരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഫരിസേയർ യേശുവിൻ്റെ അടുക്കൽ ചോദ്യവുമായിട്ട് ചെല്ലുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് ഉചിതമാണോ? അതിന് യേശു കൊടുത്ത മറുപടി നമുക്കറിയാം, നമ്മൾ പിന്നീട് പഠന വിഷയമാക്കുന്നതുമാണ്. വിവാഹമോചനം നടത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, ഔദ്യോഗികമായി ഒരു ചീട്ട് എഴുതി കൊടുക്കേണ്ടതുണ്ട്, വിവാഹമോചനം നടപ്പിലാക്കുന്ന ചീട്ട്. അതോടൊപ്പം ഈ വിവാഹമോചനം നടപ്പിലാക്കുമ്പോൾ വിവാഹമോചന തുകയും കൊടുക്കേണ്ടതുണ്ട്. പലപ്പോഴും വിവാഹ സമയത്ത് കൊടുക്കുന്ന സ്ത്രീധനത്തുകയുടെ ഇരട്ടിയായിരിക്കും വിവാഹമോചന തുക. പക്ഷേ പണമുള്ളവരെ സംബന്ധിച്ചിടത്തോളം തുക ഒരു പ്രശ്നമായിരുന്നില്ല. പണം കുറവുള്ളവരാണെങ്കിൽ വിവാഹമോചനം നടപ്പിലാക്കാതെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് വരും. ബഹുഭാര്യാത്വം അത്ര തന്നെ സാധാരണമായിരുന്നില്ല എങ്കിലും യേശുവിൻ്റെ കാലത്ത് പലസ്തീനായിൽ ബഹുഭാര്യാത്വവും നിലവിൽ നിന്നു. അതുകൊണ്ട് ഒരു സ്ത്രീയുടെ അവസ്ഥ അരക്ഷിതാവസ്ഥ നിറഞ്ഞതായിരുന്നു എന്ന് പൊതുവേ പറയാൻ സാധിക്കും. ഭർത്താവിൻ്റെ സേവനം ചെയ്യുക, അവനാവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുക, സ്വന്തമായി ഒരവകാശവും ഉന്നയിക്കാതിരിക്കുക, ഇതായിരുന്നു സ്ത്രീയുടെ അവസ്ഥ. സ്ത്രീയെ സംബന്ധിച്ച് ഭർത്താവ് ചെയ്യേണ്ടിയിരുന്നത് അവൾക്ക് ആഹാരം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, പാർപ്പിടം അവൾക്ക് കൊടുക്കണം, അവൾ മരിച്ചാൽ മാന്യമായി ശവമടക്കണം. മാന്യമായി ശവമടക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കുടലൂത്തുകാരെയും ഒരു വിലാപക്കാരിയെയും വിളിച്ചു വരുത്തിയിരിക്കണം, ഇങ്ങനെ മാനമായി അടക്കണം. ഇത്രയുമേ ഉള്ളൂ ഒരു യഹൂദ പുരുഷന് സ്ത്രീയോടുള്ള ഉത്തരവാദിത്വം. ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷം, സ്ത്രീകൾ പൊതുസ്ഥലത്ത് വെച്ച് സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല, അവകാശമില്ല. പരപുരുഷനുമായി പൊതുസ്ഥലത്ത് വെച്ച് സംസാരിച്ചു എന്ന ഒരു കാരണം മാത്രം മതി അവൾക്ക് വിവാഹമോചനം സംഭവിക്കാൻ. അവൾ തലമുടിയേ നടക്കാവൂ, തലമുടി പുറത്ത് കാണിച്ചാൽ അതും വിവാഹമോചനത്തിന് മതിയായ കാരണമായിരുന്നു എന്ന് റബ്ബിമാർ പഠിപ്പിച്ചിരുന്നു. സ്ത്രീയെ സംബന്ധിച്ച് യഹൂദ നിയമങ്ങൾ എല്ലാം അവൾക്കനുസരിക്കാൻ നിബന്ധനയുണ്ടായിരുന്നില്ല. അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ അവൾ ചെയ്യാൻ പാടില്ല, പക്ഷേ ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള നിയമങ്ങൾ ഒന്നും അനുസരിക്കാൻ അവൾക്ക് കടപ്പാടുണ്ടായിരുന്നില്ല. പ്രാർത്ഥനയുടെ കാര്യത്തിലും ഈ ആനുകൂല്യമുണ്ടായിരുന്നു. സാപത്താചരണത്തിൻ്റെ കാര്യത്തിൽ നിബന്ധനകളുണ്ടായിരുന്നു, പക്ഷേ അവൾക്ക് സിനഗോഗിൽ പ്രവേശനമുണ്ടായിരുന്നില്ല, അവൾക്ക് പ്രത്യേക സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ജെറൂസലം ദേവാലയത്തിലാണെങ്കിൽ സ്ത്രീകൾക്കായി പ്രത്യേക സ്ഥലം, സ്ത്രീകളുടേതായൊരു മണ്ഡപം തന്നെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് കടന്നു പോകാനായിട്ട് അവൾക്ക് അവകാശമില്ല. കോടതിയിൽ കേസ് കൊടുക്കാനോ കോടതിയിൽ തങ്ങൾക്ക് വേണ്ടി വാദിക്കാനോ സ്ത്രീകൾക്ക് അവകാശമുണ്ടായിരുന്നില്ല. വന്ധ്യത്വം സ്ത്രീകളുടെ മാത്രം രോഗമാണ് അഥവാ കഴിവുകേടാണെന്ന് പരിഗണിക്കപ്പെട്ടിരുന്നു. ബൈബിളിൽ അനേകം വന്ധ്യകളുടെ കഥകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാറാ മുതൽ ഇങ്ങോട്ട് പലരും വന്ധ്യകളായിരുന്നു. വന്ധ്യത്വം സ്ത്രീയിൽ മാത്രമേ ആരോപിക്കപ്പെട്ടിരുന്നുള്ളൂ എന്ന് ശ്രദ്ധേയമാണ്. അന്നത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ പഠനം അല്ലെങ്കിൽ കണ്ടെത്തലുകൾ അത്രയേ എത്തി നിന്നിരുന്നുള്ളൂ. ഭർത്താവ് പ്രായമാകുന്നതിന് മുമ്പേ അകാലമൃത്യു പ്രാപിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണവും സ്ത്രീയാണെന്ന് കരുതപ്പെട്ടിരുന്നു. അപ്പോൾ വന്ധ്യത്വവും വൈധവ്യവും ഒരുപോലെ സ്ത്രീയുടെ കുറ്റമായി ഉത്തരവാദിത്വമായി പരിഗണിക്കപ്പെട്ടിരുന്നു. സ്ത്രീകൾക്ക് നിയമം പഠിക്കാനുള്ള അനുവാദമുണ്ടായിരുന്നില്ല, അവകാശമുണ്ടായിരുന്നില്ല. മാന്യതയുള്ള ഒരു റബ്ബിയും ഒരു സ്ത്രീയെയും ശിഷ്യഗണത്തിൽ സ്വീകരിക്കുമായിരുന്നില്ല. ഇങ്ങനെ സമൂഹത്തിൻ്റെ പുറംപോക്കിൽ, ഭവനത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കാനായിട്ട് വിധിക്കപ്പെട്ടവളാണ് സ്ത്രീകൾ. അതേസമയം സമൂഹത്തിൻ്റെ ഭാരം മുഴുവൻ താങ്ങുന്നതും സ്ത്രീകൾ തന്നെയായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ചുരുക്കം സ്ത്രീകളെങ്കിലും ഈ നിയമങ്ങൾക്കെല്ലാം ഉപരി വളർന്നു വന്നതായിട്ട് കാണാം. പ്രത്യേകിച്ച് നഗരങ്ങളിലുള്ള സ്ത്രീകൾ, അതും പ്രമുഖ വ്യക്തികളുടെ അമ്മമാർ, അത് പ്രധാന പുരോഹിതൻ്റെ മാതാക്കന്മാരായിരിക്കാം, വ്യവസായ പ്രമുഖരുടെ അമ്മമാരാവാം, മാതൃത്വം അംഗീകരിക്കപ്പെട്ടിരുന്നു, വിലമതിക്കപ്പെട്ടിരുന്നു യഹൂദരുടെയിൽ. ഉദാഹരണത്തിന്, ഒരു പ്രധാന പുരോഹിതൻ്റെ അമ്മ ദേവാലയത്തിലേക്ക് പോകാൻ വേണ്ടി തൻ്റെ വീട്ടിൽ നിന്ന് ദേവാലയം വരെയുള്ള 1 കിലോമീറ്റർ ദൂരം പരവതാനി വിരിക്കാനായിട്ട് അവസരം കണ്ടെത്തി, അതിനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് ജോസഫൂസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വലിയ സമ്പത്ത് സ്വന്തമായി സൂക്ഷിച്ചിരുന്ന സ്ത്രീകളും ചുരുക്കമായിട്ടെങ്കിലും ഉണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ സ്ത്രീകൾക്ക് പൊതുവെ കുറച്ചുകൂടി അംഗീകാരം ലഭിച്ചിരുന്നു. അപ്പോൾ സ്ത്രീകളെക്കുറിച്ച് പൊതുവായി പറഞ്ഞ കാര്യങ്ങൾക്ക് എക്സെപ്ഷൻസ് ഉണ്ടാവാം, അപവാദങ്ങളുണ്ടാവാം, പക്ഷേ പൊതുവെ നോക്കുമ്പോൾ സ്ത്രീയുടെ അവസ്ഥ ദയനീയമായിരുന്നു എന്നേ പറയാവൂ. ഈ സാഹചര്യത്തിൽ എപ്രകാരമാണ് യേശു സ്ത്രീകളുമായിട്ടുള്ള സമീപനം നടത്തിയത്? യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ സ്ത്രീകളുണ്ടായിരുന്നു. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ സ്ത്രീയുടെ സ്ഥാനം എന്താണ്, എന്ത് അവസരങ്ങളാണ് യേശു സ്ത്രീകൾക്ക് നൽകുക, എപ്രകാരമാണ് യേശു സ്ത്രീകളെ പരിഗണിക്കുക, ഇത് പ്രത്യേകം ശ്രദ്ധേയമാണ്. പൊതുവേ സമൂഹത്തിൽ നിലനിന്ന വ്യവസ്ഥിതികളോടുള്ള യേശുവിൻ്റെ സമീപനം നമ്മൾ കാണും. നിലനിൽക്കുന്ന വ്യവസ്ഥിതികളെ അതേപടി അംഗീകരിക്കുന്നതായിരുന്നില്ല. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യുന്നതായിരുന്നു, പലതിനെയും നിഷേധിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ സമീപനങ്ങളും പ്രവർത്തനങ്ങളും വിശുദ്ധരെന്ന് അല്ലെങ്കിൽ ശുദ്ധരെന്ന് കരുതിയിരുന്ന യഹൂദ നേതാക്കന്മാരുടെയിൽ വലിയ എതിർപ്പുകൾക്ക് കാരണമാവുകയും ചെയ്തു. അതേസമയം ഒരു വലിയ വിഭാഗം ജനങ്ങൾ, സമൂഹത്തിൻ്റെ പുറമ്പോക്കിലേക്ക് തള്ളപ്പെട്ടിരുന്നവർ, യേശുവിൽ തങ്ങളുടെ രക്ഷകനെയും തങ്ങളുടെ നായകനെയും കണ്ടെത്തിയെന്നതും ശ്രദ്ധേയമത്രേ. സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് വിശദമായി നമ്മൾ കണ്ടു. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഫരിസേയരുടെ പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കാൻ. വിജാതീയനോ നിയമമറിയാത്തവനോ സ്ത്രീയോ ആയി എന്നെ സൃഷ്ടിക്കാത്തതിനാൽ കർത്താവെ ഞാനങ്ങയെ സ്തുതിക്കുന്നു എന്ന് ദിവസം തോറും പ്രാർത്ഥിക്കുന്ന ഫരിസേയൻ ജീവിച്ചിരുന്ന നാട്ടിലാണ് യേശു വളർന്നു വന്നത്. ഇതിനോട് യേശുവിൻ്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമായി നമ്മൾ കാണും. അപ്പോൾ യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ പ്രബോധനങ്ങൾ, പ്രവർത്തനങ്ങൾ പഠിക്കുമ്പോൾ യേശു എപ്രകാരമാണ് അന്നത്തെ വ്യക്തികളോട് ഇടപഴകിയത്, തൻ്റെ ബന്ധങ്ങളിലൂടെ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ എന്തോ ഒരു സ്ഥാനമാണ് ഈ വ്യക്തികൾക്ക് യേശു നൽകുന്നത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകളിലൂടെ മാത്രമല്ല, പ്രവൃത്തികളിലൂടെ, തീരുമാനങ്ങളിലൂടെ, ബന്ധങ്ങളിലൂടെ ഒക്കെയാണ് യേശു തൻ്റെ സുവിശേഷം പ്രഘോഷിച്ചത്, സുവിശേഷം അവതരിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ സാമീപ്യം, യേശുവിൻ്റെ സൗഹൃദം, ഇതാണ് മനുഷ്യനിൽ പരിവർത്തനമുണ്ടാക്കിയത്. ഇപ്പോൾ സമൂഹത്തിലെ അടിത്തട്ടിൽ കഴിയുന്നവർ അഥവാ പുറംപോക്കിൽ കഴിയുന്നവരെ ഒരുമിച്ച് കൂട്ടി നിങ്ങളാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവർ, നിങ്ങളാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശികൾ എന്ന് യേശു പ്രഘോഷിക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ സ്ഥാനം, എന്തായിരുന്നു അവരെക്കുറിച്ച് യഹൂദ നേതാക്കന്മാരുണ്ടായിരുന്ന കാഴ്ചപ്പാട്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിലേ സുവിശേഷം വായിക്കുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ സ്ഫോടനാത്മകത, വിപ്ലവാത്മകമായ ചൈതന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. യേശു ജീവിച്ചിരുന്ന സാമൂഹ്യ പശ്ചാത്തലമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. അന്നത്തെ സാമ്പത്തിക അവസ്ഥ എന്തായിരുന്നു? ആരാണ് യേശുവിൻ്റെ സുവിശേഷം സ്വീകരിച്ച ദരിദ്രർ? എന്താണ് യേശു അവരോട് പ്രസംഗിക്കാൻ എന്ന സുവിശേഷം? ദരിദ്രരെക്കുറിച്ച്, അന്നത്തെ സാമ്പത്തിക വ്യവസ്ഥിതികളെക്കുറിച്ച് നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ പഠിക്കുന്നതായിരിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. കർത്താവായ യേശുവേ, അശുദ്ധരെന്ന് മുദ്രകുത്തി അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട് സമൂഹത്തിൻ്റെ പുറംപോക്കിലേക്ക് തള്ളപ്പെട്ട് ദൈവത്തിൻ്റെ ശാപമേറ്റുവാങ്ങിയവരെന്ന് കരുതപ്പെട്ടിരുന്ന മനുഷ്യരുടെ അടുക്കിലേക്ക് അവിടുന്ന് കടന്നു വന്നു. നിങ്ങൾ ശപിക്കപ്പെട്ടവരല്ല, ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം സ്വീകരിക്കാൻ അർഹരായവരാണ് എന്നവർ പഠിപ്പിച്ചു. എല്ലാ വർണ്ണ വർഗ ജാതി വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യ സമൂഹം മുഴുവനും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ കൊണ്ടുവന്നു. കർത്താവെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നൽകുന്ന ഈ സുവിശേഷത്തിൻ്റെ അർത്ഥവും ആഴവും വ്യാപ്തിയും മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, തുറന്നു തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.